ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பராவித்தி எந்தான? ஏயா ததாட்சரம் அதிகம் இதே. அக்ஷரஞானம் உண்டாகுனத் பரமாத்மஞானம் உண்டாகுனதான பராவித்தி. பாக்கி சர்வதும் அபராவித்யான. ஷட் ஏஷ அபராவித்ய அதோ இதானீம் இயம் பராவித்ய உச்சதே. இனி பராவித்யை குறித்து பரையும். பட்சியமான விசேஷணம் அக்ஷரம் அதிகமியத்தை பிராபியதே. இனி பரையாம் போகுன விசேஷங்களோடு கூடிய அக்ஷரத்தை பிராபிக்கின்றது எந்தான? எத்தத் அத்ரேசிம் அக்ராஹிம் அகோத்திரம் அவர்ணம். அதான் அக்ஷரத்தின் விசேஷங்கள். அக்ஷரம் அக்ஷரம் சம்பவிக்காத்தது பரமாத்மா வஸ்து. அதிண்ட விசேஷங்கள் அடுத்து பரையும். அதான் பட்சியமான விசேஷணம் அக்ஷரம் யா அதிகமியதே பிராபியதே. அதிகமியதே என்று பிராபியதேன்னு அர்த்தம் பண்ணு. அதிபூர்வசிய கமேஹி பிராயசக பிராப்தியர்த்தத்வா. அதி உபசர்க பூர்வத்திலுள்ள கம தாதுவின் பொதுவே பிராப்தியர்த்தம். அதுகொண்டு அதிகமியதே பிராபியதே. ஏதொன்னு கொண்டானோ பரமாத்மாவினை பிராபிக்கிறது அது பராவித்ய. பிராபிக்க பரையும்போ எந்தான் என்னச்சா பரப்பிராப்தே அவகமார்த்தசித பேதோஸ்தி. பரப்பிராப்தி அவகமம் அவகமம் கொண்டு பிராபிக்கணும். அறிஞ்சிட்டு பிராபிக்கணும். இன்னெல்லாம் பரையும்போ இவட பல காரியங்கள் நடக்கிறதாய் போகும். இவட அங்கேயும் பரப்பிராப்தி அபகமத்தின் அர்த்தமாக ஆ பரப்பிராப்தி. அதில் ரெண்டு காரியங்களல்ல, அவள் ரெண்டு காரியங்கள் சம்பவிக்கிறதுல. பின்னெந்தான் அவித்யாய அபாய ஏவஹி பரப்பிராப்தி அர்த்தாந்தரம். இவட பரையுது பரப்பிராப்தி என்ன அவித்யா நாசம். மற்றொரு வஸ்துவல்ல. அதான் ததக்ஷரம் அதிகமியதே என்று பரையுண்டு மனசிலக்கேண்டது. ஏதொரு வித்ய கொண்டாணோ ஆ அவித்யாநாசம் சம்பவிக்கிறது. அவித்யாநாசம் தான் பரப்பிராப்தி ஆயிருக்கிறது, பரமாத்ம பிராப்தி ஆயிருக்கிறது. ஆ வித்ய அதினான் இவட பரையுது என்ன. இவட பல காரியங்கள் சம்பவிக்கலாம். அடுத்த காரியத்தை குறித்து பாஷக்காரன் மீண்டும் விசதீகரிக்கும். இவட வித்ய என்ன பரையுது ஆத்மஜானம். பிரத்யேகிச்சு பரையும் அக்ஷரராசி அல்ல, அக்ஷர சமூகம். நம்ம ரிக்வேதம் யஜுர்வேதம் சாமவேதம் என்ன ஒரு அக்ஷர சமூகம் உண்டு. அக்ஷர சமூகம் அத்தியனத்தின் வேண்டி உபயோகிக்கிறது. அக்னிமீலே புரோஹிதம் என்று சொல்லி கேட்கிறதின் வேண்டி அதான் அத்தியனம். அதினுவேண்டி உபயோகிக்கிறது அக்ஷரராசி. அதல்ல ஆத்மவித்யா. காரணம் இவட இப்போ பண்ணிருக்கிற உபனிஷத்துகளும் அக்ஷரராசியில் படுறதுதான், அக்ஷர சமூகத்தில் படுறதான். ரிக்வேதும் யஜுர்வேதும் சாமவேதும் அதர்வேதும் அல்ல. வித்யான்னு பரையுமோ அதர்வேதத்தின் பாகமாயிருக்கிற முண்டக உபனிஷத்தும் வித்ய அல்லாது வரும். அதர்வேதத்தின் பாகமான ஈ உபனிஷத்து இதும் அபராவித்யானும். அங்கேயாணில் பின் இதெந்தின் அத்தியனம் செய்யணும், இதெந்தின் சிரவிக்கணும், இதனை நிஷேதிக்கணும். அதுகொண்டு பலரும் பரையும் எந்தான் வேதங்களெல்லாம் அபராவித்யானு வேதத்தில் தான் பண்ணிட்டு. அதுகொண்டு வேதாந்தம் சிரவிக்கேண்ட காரியமில்ல. அங்கே பரையுன வித்வான்மாருண்டு, முறி வித்வான்மார். எந்தகொண்டு அது வேதம் தான் பண்ணிருக்கணும். அதர்வம் எல்லாம் ஈ அதர்வ வேதத்திலான வரது. மாண்டு முண்டகம் பிரசனம் ഇതെല്ലാം അപരാവിദ്യ. ഇതെന്തിനു കേൾക്കണം? അതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണെന്നും പറയുന്നു. ഇവിടെ എന്താ പറയുന്നത്? എന്ത് താല്പര്യത്തിലാ പറയുന്നത്? ഈ അക്ഷരരാശി, ഈ അക്ഷര സമൂഹം, ഇത് അപരാവിദ്യ തന്നെയാണ്. മുണ്ടകമായാലും മാണ്ഡൂക്യമായാലും പ്രശ്നമായാലും ഈ അക്ഷര സമൂഹം അപരാവിദ്യയല്ല. പിന്നെ പരാവിദ്യ എന്ന് പറയുന്നത് എന്തിനെ? യയാ തദക്ഷരം അധിഗമ്യതേ. ഏതെന്നുകൊണ്ടാണോ ആ പരമാത്മവസ്തുവിനെ പ്രാപിക്കാൻ കഴിയുന്നത്? അത് അപ്പോൾ ഏതുകൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നു? അത് ഈ അക്ഷരരാശി കൊണ്ടല്ല. ഇതാരോട് പറയുന്നു എന്നാലേ ഇത് മനസ്സിലാവും. ഇത് അധ്യയനം ചെയ്തവനോട് പറയുന്നു. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പറയുന്നതിന്റെ താല്പര്യം നമ്മൾ തെറ്റിദ്ധരിക്കും. ഈ വേദം പൂർണ്ണമായും അധ്യയനം ചെയ്തവൻ, അവൻ വാസ്തവത്തിൽ എന്തിനാ അധ്യയനം ചെയ്തത്? ഈ അക്ഷരരാശിയെ എന്ത് ചെയ്യുന്നു? ഗുരു ചൊല്ലിക്കൊടുത്തു, അവൻ ഏറ്റു പറഞ്ഞു. ഇതെല്ലാം അവനെ സംബന്ധിച്ച് കണ്ഠസ്ഥമായി. ആ കണ്ഠസ്ഥമായിട്ട് അവൻ എന്ത് ധരിക്കുന്നു? ഞാൻ വേദവിത്താണ്, ചതുർവേദിയാണ്, വേദങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നവനാണ്, വിദ്വാനാണ്, എല്ലാം അറിഞ്ഞവനാണ് എന്നവൻ അഭിമാനിക്കുന്നു. വേദാധ്യയനം ചെയ്തിട്ട് വിദ്വാൻ എന്നവൻ സ്വയം ധരിക്കുന്നു. അതൊരു ഭ്രമമാണ്. അവനോടിത് പറയുമ്പോഴേ അവനിത് മനസ്സിലാകത്തുള്ളൂ. ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ വേദം മുഴുവൻ അധ്യയനം ചെയ്ത് ഈ ശബ്ദരാശി മുഴുവൻ തന്റെ കണ്ഠത്തിൽ ഒതുക്കിയിട്ടും എന്താണ്, അവന് ആ അക്ഷരത്തെ അറിയാൻ കഴിഞ്ഞില്ല. ഈ വേദാധ്യയനം അവനെ സംബന്ധിച്ച് വേണ്ട ഫലം ചെയ്തില്ല. ഈ വേദാധ്യയനത്തിൽ നിന്ന് എന്താണ് അക്ഷരത്തെ അറിയേണ്ടതായ ജ്ഞാനം അവനുണ്ടായില്ല. അവന്റെ അജ്ഞാനത്തെ നശിപ്പിക്കേണ്ടതായ ജ്ഞാനം ഉണ്ടായില്ല. അതിലേക്കുള്ള ശ്രദ്ധ അവന് പോയില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് വ്യാസൻ പറഞ്ഞതുപോലെ, കുങ്കുമം അതിന്റെ ഗന്ധം അറിയാതെ ചുമക്കുന്ന കഴുതയെപ്പോലെ വേദം മുഴുവൻ വേദഭാരം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ വേദം എന്ന് പറയുന്നത് അപരാവിദ്യയാണ്. അത് ഉപനിഷത്തായാലും ശരി, കർമ്മഭാഗങ്ങളായാലും ശരി, മന്ത്രമായാലും ശരി, ബ്രാഹ്മണമായാലും ശരി, എന്തായാലും ശരി, അവനെ സംബന്ധിച്ച് എല്ലാ വേദവും ഒരുപോലെ തന്നെ. അത് കേവലം ഭാരം മാത്രമാണ്. വേദ താല്പര്യത്തെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാമെന്നുള്ള എന്താണ്? ഈ കർമ്മങ്ങളെ കുറിച്ചാണ്. അഗ്നിഹോത്രവും ദശപൂർണയാഗവും ജ്യോതിഷവും അശ്വമേധവും ഇതൊക്കെയാണ് അവന് പരിചയമുള്ളത്. അതുകൊണ്ട് അവന് അക്ഷരജ്ഞാനം ഉണ്ടായോ? പരമാത്മജ്ഞാനം ഉണ്ടായോ? ഉണ്ടായില്ല. അപ്പൊ വേദാധ്യയനം ചെയ്തവന്, സമ്പൂർണ്ണ വേദാധ്യയനം ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലിരിക്കുന്ന വേദം അത് അപരാവിദ്യയാണ്. എന്തുകൊണ്ട്? വേദത്തിലൂടെ അവൻ പരമാത്മാവിനെ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് വേദത്തെ അപരാവിദ്യ എന്ന് പറയുന്നത്. സമ്പൂർണ്ണ വേദവും ഉപനിഷത്തും അതിൽപ്പെടും. പക്ഷെ അതേ വേദത്തിൽ തന്നെ പരമാത്മാവിനെ വെളിപ്പെടുത്തുന്നു, അതാണ് ഉപനിഷത്ത്. പക്ഷെ ആ ഉപനിഷത്തിനെ അവൻ പരമാത്മജ്ഞാനത്തിന് വേണ്ടിയല്ല അധ്യയനം ചെയ്തു. വേദാധ്യയനം ചെയ്തപ്പോൾ ഉപനിഷത്തിനെ സംബന്ധിച്ച് അവൻ എന്താ ധരിച്ചത്? ഇത് കേവലം അർത്ഥവാദ വാക്യങ്ങളാണ് എന്നവൻ ധരിച്ചു. അതുകൊണ്ടവന് ഉപനിഷത്തിൽ നിന്നും പരമാത്മജ്ഞാനം ഉണ്ടായില്ല. ഉണ്ടാകാത്തത് കൊണ്ട് ആ ഉപനിഷത്ത് അവനെ സംബന്ധിച്ച് അപരാവിദ്യയാണ്. മറിച്ച് ആ ഉപനിഷത്തിൽ നിന്ന് അവന് പരമാത്മജ്ഞാനം ഉണ്ടാകണം. ഉണ്ടായാൽ ആ ജ്ഞാനം അത് പരാവിദ്യ. ഉപനിഷത്ത് അധ്യയനത്തിലൂടെ, ഉപനിഷത്ത് ശ്രവണത്തിലൂടെ ഗുരുവനുണ്ടാകുന്ന ആ പരമാത്മജ്ഞാനം അതാണ് പരാവിദ്യ. ആ പരാവിദ്യ ലഭിക്കാത്തിടത്തോളം കാലം വേദം ഉപനിഷത്ത് ഉൾപ്പെടെ സർവവും അപരാവിദ്യയാണ്. അപരാവിദ്യ എന്ന് പറഞ്ഞ് വേദത്തെ മുഴുവൻ നിഷേധിച്ചു കഴിഞ്ഞാൽ അവനൊരിക്കലും പരമാർത്ഥജ്ഞാനം ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി അവൻ ഉപനിഷത്തിന് ഉപനിഷത് അക്ഷര രാശിയെ അവൻ ആശ്രയിക്കേണ്ടി വരും. അതിൽ നിന്നവൻ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം, അവിടെ പരമാത്മജ്ഞാനം ഉണ്ടാകണം. അതിനിവിടെ നിഷേധിക്കുന്നില്ല. വേദത്തെ അപരാവിദ്യ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഉപനിഷത്ത് അധ്യയനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, കാരണം അത് പറയുന്നത് ഉപനിഷത്ത് തന്നെയാണ്. മറിച്ച് ഉപനിഷത്തിന്റെ താല്പര്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഉപനിഷത്തിന്റെ ശ്രവണത്തിന് വേണ്ടിയിട്ടാണ്. ഉപനിഷത്ത് ശരിയായ രീതിയിൽ വിധിവത് ഗുരുവിനെ സമീപിച്ച് ശ്രവണം ചെയ്ത് അതിൽ നിന്ന് പരമാത്മവിദ്യയെ ഗ്രഹിക്കുന്നു, അത് പരാവിദ്യ. അതിനുവേണ്ടിയിട്ടാണ് ഉപനിഷത്ത് ഇവിടെ പറയുന്നത്. അല്ലാതെ വേദത്തെയും ഉപനിഷത്തുകളെയും എല്ലാം നിഷേധിച്ചിട്ട് പരമാത്മവിദ്യ എന്ന് പറയുന്നത് മറ്റേതോ വഴിക്ക് വന്നു ചേരേണ്ട ഒന്നാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതിവിടെ ഭാഷ്യകാരം പറയുന്നത് വേദൈവ ഗമ്യം, അത് വേദത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. പക്ഷെ അതിനു വേണ്ടി വേദാധ്യയനം ചെയ്യണം, അല്ലെങ്കിൽ വേദഭാരം ചുമക്കുന്ന കഴുതയായിത്തീരും. ആ വിദ്യ അതെന്താണ്? ആ വിദ്യായ അപായ ഏവഹി പരപ്രാപ്തിരനാർത്ഥാന്തരം. ഇവിടെ ഇതെല്ലാം ഒന്ന് തന്നെ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അദ്വൈതത്തിൽ അങ്ങനെയാണ്, ഓരോ ചിന്താരീതികളെ പരിചയപ്പെടുത്തും, അവന്റെ ജിജ്ഞാസയെ കേവല ജിജ്ഞാസയെ ശമിപ്പിക്കാൻ വേണ്ടി മാത്രം. ആ പറയുന്ന ഒന്നും അവസാന വാക്കല്ല. ആദ്യം പറയുന്ന എന്താണ്? വേദ അധ്യയനം ചെയ്യുന്നു ഉപനിഷത്ത്, അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനം പിന്നീട് അപരോക്ഷമായി മാറുന്നു, അപരോക്ഷമായി മാറുന്നു, അജ്ഞാനമെല്ലാം നശിക്കുന്നു, അവൻ മുക്തനായിത്തീരുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി തരുന്നു. പോകുന്നതിലൊരു മാർഗം, മാർഗമൊന്നും പരമാർത്ഥമല്ല. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു നീണ്ട പടിയില്ല. അടുത്തത് ഭാഷകാരൻ വ്യക്തമാക്കി, വേദശ്രവണം, ഉപനിഷത് ശ്രവണം, ഗുരുവിൽ നിന്നുള്ള മഹാവാക്യ ശ്രവണം, ആ ശ്രവണത്തിൽ നിന്ന് വ്യുത്പന്നനായ ഗുരുവിന് ജ്ഞാനമുണ്ടാകും. ജ്ഞാനമുണ്ടായാൽ ആ ക്ഷണത്തിൽ അവന്റെ അജ്ഞാനം നശിക്കുന്നു. അപ്പൊ ജ്ഞാനം, അജ്ഞാനനാശം, മുക്തി ഇതെല്ലാം ഒന്ന് തന്നെ. പിന്നെ അവിടെ മറ്റൊന്ന് സംഭവിക്കുന്നില്ല. ജ്ഞാനത്തിൽ ഭേദങ്ങളൊന്നുമില്ല. സവികല്പം, നിർവികല്പം എന്നുള്ള സമാധി ഭേദങ്ങൾ, പരോക്ഷം, അപരോക്ഷം എന്നുള്ള ജ്ഞാനഭേദം, ജ്ഞാനോത്പത്തി, അവിദ്യാനാശം, മോക്ഷം, ഇങ്ങനെയൊന്നും യാതൊരു ഭേദവുമില്ല. പരമാർത്ഥത്തിന് എന്താണ്? വാക്യശ്രവണം, ജ്ഞാനം, അവിദ്യാനാശം, മോക്ഷം ഇതെല്ലാം ഏകകാലത്തിൽ തന്നെ സംഭവിക്കുന്നു. പ്രകാശം വരുന്നു, ഇരുട്ട് പോകുന്നു. എന്തൊക്കെയാണോ അവിടെ ഉള്ളത് വസ്തുക്കളെല്ലാം പ്രകടമാകുന്നു. ഇതെല്ലാം പല കാലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, ഏകകാലത്തിൽ സംഭവിക്കുന്നു. അതുപോലെ ഇതെല്ലാം ഏകകാലത്ത് സംഭവിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പല ദേശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് സംഭവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പലതില്ല. അതുകൊണ്ട് അവിദ്യ അപായ ഏവഹി പരപ്രാപ്തി അർത്ഥാന്തരം. ഇവിടെ പല അർത്ഥങ്ങളില്ല, മറ്റൊരു വസ്തുവിനെ പറയുന്നില്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്? ബ്രഹ്മ ഏവ ബ്രഹ്മവിദ്യ. ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മവിദ്യയെങ്കിൽ പിന്നെ ബ്രഹ്മവിദ്യയിൽ എങ്ങനെ പലതരത്തിൽ പല ഭേദങ്ങൾ വരും? ആ പലതരത്തിൽ ആചാര്യന്മാർ പറയും. പരോക്ഷമായ ജ്ഞാനം, അപരോക്ഷമായ ജ്ഞാനം, അതിൽ തന്നെ ദൃഢാപരോക്ഷം, ഇങ്ങനെയെല്ലാം ഇങ്ങനെ വിശദീകരിക്കും. ആത്യന്തികമായി ഇതെല്ലാം എന്താണ്? പൂർവപക്ഷങ്ങളാണ്. ഇതൊന്നും നിഷേധിക്കേണ്ട കാര്യം, നിഷേധിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഭേദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടാകുക, പിന്നെ ഒരു അജ്ഞാനനാശം സംഭവിക്കുക, പിന്നെ ഒരു മുക്തി സംഭവിക്കുക, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അർത്ഥാന്തരങ്ങളെല്ലാം ഒന്ന് തന്നെ. അതിനിയും അത് വിശദീകരിക്കും. അവിദ്യ അപായം തന്നെ. പിന്നെ അവിടെ സംശയം വരുന്നത്, അങ്ങനെ ഇതെല്ലാം ഒന്നാണെങ്കിൽ തത്വം ശ്രവിച്ചു ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ജ്ഞാനം പ്രകാശിക്കുന്നില്ല, അവിദ്യാനാശം വരുന്നില്ല എന്നാണ്. അതിനൊന്നേയുള്ളൂ സമാധാനം. എന്താണ്? ആ തത്വശ്രവണം സംഭവിച്ചിട്ടില്ല. തത്വശ്രവണം സംഭവിച്ചാൽ അതാണ്. ഇതെല്ലാം തത്വശ്രവണത്തിൽ സംഭവിക്കുന്നാ പറയുന്നു. തത്വശ്രവണം സംഭവിച്ചില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? കേവലം ശബ്ദജ്ഞാനം. അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. തത്വശ്രവണം സംഭവിക്കുന്നില്ല. അതിന് രണ്ടും തമ്മിലെ വ്യത്യാസം, ശബ്ദജ്ഞാനവും തത്വശ്രവണവും തമ്മിലെ വ്യത്യാസം എന്താണ്? ആന എന്ന് പറഞ്ഞു. ആനയെ കാണുന്നില്ലല്ലോ. ആന എന്ന് പറഞ്ഞാൽ ആനയെ കാണുന്നില്ല. ഇത് ശബ്ദശ്രവണം. ആനയെ കാണുന്നത് തത്വശ്രവണം. അതാണ് വ്യത്യാസം. അത് സംഭവിക്കാത്തതുകൊണ്ട് ഇവരെ ശബ്ദശ്രവണം കൊണ്ട് വിശേഷമൊന്നും സംഭവിക്കുന്നു. അതുകൊണ്ട് അവിദ്യയുടെ അപായം സംഭവിക്കുന്നില്ല, പരമാത്മ പ്രത്യക്ഷം ഉണ്ടാകുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ പലതൊന്നും സംഭവിക്കുന്നില്ല. പല ജ്ഞാനങ്ങളും വേണ്ട, പല സമാധിയും വേണ്ട, സവികല്പം നിർവികല്പം. ഇതൊക്കെ അദ്വൈതത്തെ സംബന്ധിച്ചല്ല, മറ്റ് യോഗമാർഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ പഴകി പതിഞ്ഞു പോയതുകൊണ്ട് എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും മനസ്സ് അവിടെ തന്നെ ചെന്ന് നിൽക്കും. അതിന്ന് മാറ്റാൻ കഴിയത്തില്ല. പരമാർത്ഥം അതൊന്നുമല്ല. പരമാർത്ഥത്തിൽ എന്താണ്? ശ്രവണം. ശ്രവണത്തിൽ തന്നെ തത്വഗ്രഹണം സംഭവിക്കുന്നു. അവിടെ മറ്റ് ജ്ഞാനഭേദങ്ങളോ അവസ്ഥാഭേദമോ അങ്ങനെയുള്ള ബന്ധമെന്നൊരവസ്ഥ, അത് വിട്ടിട്ട് മുക്തി എന്നൊരവസ്ഥ, അതിലേക്ക് പോക്കോ വരവോ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നു. അതാണ് ചോദിക്കുന്നതിന് എന്തുകൊണ്ട് അത് എന്നും സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കും. ഇതാണ് പരമാർത്ഥമെങ്കിൽ എന്തുകൊണ്ടത് തത്വഗ്രഹണം സംഭവിക്കുന്നില്ല? അത് അധികാരി ഭേദം, അധികാരി ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, അർത്ഥാന്തരം. അർത്ഥാന്തരങ്ങളില്ല. അപ്പൊ അതിൽ നമ്മൾ മനസ്സ് വച്ച് ഇതിനൊക്കെ മനസ്സിരുത്തി പരിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് സാധന ചതുഷ്ടയം, പിന്നെ ശ്രവണം, അതിൽ പരോക്ഷത, അതിൽ പിന്നെ അപരോക്ഷത, അതിൽ പിന്നെ അവിദ്യാനാശം. ഇതല്ല ഏതെങ്കിലും തരത്തിൽ തന്റെ യോഗ്യതയെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അത് കഴിഞ്ഞ് അതിന്റെ എണ്ണം ശബ്ദാർത്ഥത്തിൽ ഭേദമില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് അർത്ഥാന്തരം. അത് ഇനി വരുന്ന ഭാഗത്ത് അത് കൂടുതൽ വിശദീകരിക്കും. തത്ര അപര യജ്വേജു യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി അധ പരായ തദക്ഷരം അധിഗമ്യതേ.